ഇപ്രകാരം കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ ദൈവം അവൻ്റെ സന്നിധിയിൽ നമ്മളെ കൂട്ടിച്ചേർത്ത് അവൻ്റെ ദയക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആഗായ് പ്രവചനം 2:23. ആഗായ് പ്രവചനം 2:23. ലേലുയ, ലേലുയ. സേത്യേലിൻ മകനാകിയ സെരുബാബേലെ, എൻ്റെ ദാസനായ സെരുബാബേലെ, നിന്നെ ഞാൻ എടുത്ത് എൻ്റെ മുത്തരമോതിരമായിട്ട് ഞാൻ നിന്നെ വയ്ക്കും എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. നാം വായിച്ചു കേട്ടതായ ഈ വചനഭാഗത്തിൽ നമ്മളെപ്പോലെ അന്ന് ഇരുന്നതായ ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് അവനെ കണ്ട് അരുളി ചെയ്തതായ വചനമാണ് നാം ഇന്ന് ഇപ്പോൾ വായിച്ചു കേട്ടത്. അതാണ് നമ്മുടെ ഇന്ന് ധ്യാനത്തിൻ്റെ വിഷയം. സെരുബാബേൽ എന്ന് പറയുന്നതായ വാക്കിൻ്റെ അർത്ഥം ബാബിലോനിൻ്റെ അടിമത്തനത്തിൽ നിന്ന് തളിർത്തു വരുന്നതായ ഒരു തിളിർ എന്നാണ് പേര്. സെരുബാബേൽ എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥം ബാബിലോന്റെ അടിമത്തനത്തിൽ കിടന്നിരുന്ന ഒരു വേരിൽ നിന്ന് പൊട്ടി മുളച്ചു വരുന്നതായ ഒരു തളിർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം മനസ്സിലാക്കണം, ബാബിലോനിൽ ദൈവജനം അടിമത്തനത്തിൽ കിടന്നപ്പോൾ അവിടെ നിന്ന് ഒരു തിളിർ അല്ലെങ്കിൽ ഒരു ജീവനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതായ ആ അർത്ഥമാണ് ആ പദത്തിന് കൊടുക്കപ്പെട്ടിരിക്കുന്നത്. നാമത്തിൻ്റെ അർത്ഥം ബാബിലോനിൽ നിന്ന് തിളിർത്തു വരുന്നതായ ഒരു തളിർ. നമുക്ക് ഈ ദേശത്തിൽ കാണാം, ഈ സ്നോ വരുമ്പോൾ മരമെല്ലാം എങ്ങനെ ഇരിക്കും? പട്ടു പോയതുപോലെ വെറും ഉണക്ക കുച്ച മരമായിട്ട് കാണപ്പെടും. എന്നാൽ സമ്മർ വന്ന ഉടനെ എന്തിനു ചെയ്യുന്നു? തിളിർത്തു വരുന്നു. അതുപോലെ ഫലമില്ലാതെ, പ്രയോജനമില്ലാതെ, കാണാൻ ഒന്നുമില്ലാതെ കിടന്ന സ്ഥാനത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? ഒരു തിളിർ തളിർത്ത് വരുത്തി വെളിപ്പെടുത്തി കാട്ടുന്നതാണ് ഈ പേരിൻ്റെ അർത്ഥം. അങ്ങനെ തിളിർത്ത് വരുന്നതായ ആ തിളിറിനെ കുറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട്, നിന്നെ ഞാൻ മുത്തരം മോതിരമായിട്ട് വയ്ക്കും, എൻ്റെ ദാസനായ സെരുബാബേലെ, നിന്നെ ഞാൻ മുത്തരമോതിരമായിട്ട് വയ്ക്കും. യെസ്ര, ആഗായ്, സഖരിയ ഇങ്ങനെയുള്ളതായ പ്രവാചകന്മാരുടെ കാലത്തിൽ കർത്താവ് ഇവനെക്കുറിച്ച് ഇപ്രകാരം ഒരു അരുളപ്പാട് അരുളി ചെയ്തു. അപ്പോൾ ഇതിന് മുത്തരമോതിരമായിട്ട് വയ്ക്കണമെന്ന് ദൈവം പറയണമെങ്കിൽ അതിനേറ്റതായ ചില ക്വാളിറ്റികൾ ഇരിക്കണം. അല്ലേലൂയ, അല്ലേലൂയ. ഒരു മണ്ണ എടുത്ത് ആരെങ്കിലും മോതിരമായിട്ട് വിടുമോ? ഇടുമോ? ഇടത്തില്ല. ഒരു തടിയെ വെട്ടി ചുരുട്ടി ആരെങ്കിലും വയ്ക്കുമോ? അപ്പൊ മുത്തര മോതിരം വയ്ക്കണമെങ്കിൽ അതിനെന്ത് ചില ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ഇല്ല? മുത്തര മോതിരമായിട്ട് ദൈവം പറയുന്ന എൻ്റെ കയ്യിൽ ഞാൻ നിന്നെ മുത്തര മോതിരമായിട്ട് വയ്ക്കും. അപ്പൊ അതിനുള്ള ചില ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം. നോക്കണോ, ഒരു സാധാരണ ഒരു മനുഷ്യനെ ദൈവം എൻ്റെ ദാസനെ എന്ന് വിളിച്ച് നിന്നെ ഞാൻ മുത്തര മോതിരമായിട്ട് വയ്ക്കേ. അപ്പൊ ദൈവത്തിൻ്റെ ദാസനാകണമെങ്കിൽ ഈ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അനേക ക്വാളിറ്റികളുണ്ട്. എല്ലാരും ദൈവത്തിൻ്റെ ദാസനാകാൻ പറ്റത്തില്ല. ഏതനുസരിച്ച്? ന്യായപ്രമാണത്തിൻ്റെ ചട്ടം അനുസരിച്ച്, മോശയ്ക്ക് കൊടുത്ത ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് എല്ലാരും ദൈവത്തിൻ്റെ ദാസനാകുവാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഒരുത്തൻ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ, ദൈവത്തിന്റെ സേവ ചെയ്യണമെങ്കിൽ അവൻ എന്ത് ചെയ്തിരിക്കണം? ജലത്തിനാൽ സ്നാനം പണപ്പെട്ട് പരിശുദ്ധ വസ്ത്രങ്ങള് ധരിപ്പിക്കപ്പെട്ട് ദൈവത്തിന്റെ മന്ദിരത്തിന്റെ പണിവിട ചെയ്യണമെങ്കിൽ പ്രയോജനത്തിന് അതും വിശുദ്ധി ഉള്ളതായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കണം. അല്ലേലൂയ, അല്ലേലൂയ. പാത്രങ്ങൾ വരെ വിശുദ്ധിയായിട്ട് അത് വേർപിരിക്കപ്പെട്ട ഒന്നിനെ മാത്രമേ ദൈവത്തിന്റെ പ്രയോജനത്തിനായിട്ടും ഉപയോഗിക്കപ്പെടും. അപ്പൊ ദൈവത്തിന്റെ ദാസനായി ദൈവത്തിന്റെ പണിക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രയോജനത്തിന് വേണ്ടി ഒരു പാത്രം കാണപ്പെടണമെങ്കിൽ ഇപ്രകാരം ഇരിക്കണം. മനസ്സിലായ? അപ്പോ ദൈവത്തിന്റെ ദാസന് വേണ്ടി ദൈവത്തിന്റെ സേവയ്ക്ക് വേണ്ടി ദൈവം ഒരു ഗോത്രത്തെ തിരഞ്ഞെടുത്തു. ആ ഗോത്രത്തിന്റെ പേര് നമുക്ക് എല്ലാവരും അറിയാം. എന്തൊരു ഗോത്രം? ലേവി ഗോത്രം. ഒരു പുരോഹിതൻ, ഒരു ദൈവദാസൻ എഴുന്നേൽക്കണമെങ്കിൽ അവൻ ഏത് ഗോത്രത്തിൽ ഉൾപ്പെട്ടവനായിരിക്കണം? ലേവി ഗോത്രം. നോക്കണം, ജനത്തെ ന്യായം വിസാരിച്ച് ജനത്തെ നടത്തി ജനത്തെ ഭരിക്കണമെങ്കിൽ അവൻ ഏത് ഗോത്രം? ഏത് ഗോത്രത്തിൽ നിന്നും വരാൻ? രാജാവായിട്ട് ഒരുത്തൻ വരണമെങ്കിൽ അവൻ ഏത് ഗോത്രത്തിൽ നിന്നും? ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് വന്ന് ഒന്നാമത്തവൻ. സൗൽ എവിടെ നിന്ന് വന്ന്? ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് വന്ന്. അപ്പോ മറ്റ് ഏത് ഗോത്രത്തിൽ നിന്നും അവൻ എന്തുവാ? രാജാവാ വരാം. നല്ല ശ്രദ്ധിച്ചു കൊള്ളണം. ലോകത്തിന് സേവ ചെയ്യാൻ എവിടെ നിന്നും വരാം? എന്നാൽ ദൈവത്തിന്റെ ദാസനായി ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അവൻ ലേവി ഗോത്രത്തിൽ നിന്ന് വരണം. മനസ്സിലായോ? ഹല്ലേലൂയ. അങ്ങനെ വരുന്നവൻ മാത്രമേ ദൈവത്തിന് വേല ചെയ്യാൻ പറ്റും. അതുകൊണ്ടാ ആരോനെ മോശയുടെ പ്രമാണത്തിന് മുതൽ ആദ്യം എടുത്ത് അവനെ അഭിഷേകം ചെയ്ത് വേർപെടുത്തി ദൈവത്തിന്റെ ദാസനായി. അപ്പോൾ നോക്കണം, ഇപ്പൊ എന്റെ വിഷയം ഇതാ, നിങ്ങൾ വളരെ പ്രാർത്ഥനയോട് ശ്രദ്ധിക്കണം. പുരോഹിതനായി വരണമെങ്കിൽ ലേവി ഗോത്രത്തിൽ നിന്ന് വരണം. രാജാവായി മറ്റ ഏത് ഗോത്രത്തിൽ നിന്നും വരാം. ഈ രണ്ടുപേരും രണ്ടും ചെയ്യാൻ പറ്റത്തില്ല. രാജാവായിരിക്കുന്നവന് പുരോഹിതനാകാൻ പറ്റത്തില്ല, പുരോഹിതൻ എന്താകാൻ പറ്റത്തില്ല, രാജാവാകാൻ പറ്റത്തില്ല. അങ്ങനെ ആയാൽ ശ്രമിച്ചവനല്ല ആപത്തുണ്ടായി. ഏറോത് രാജാവായിരുന്നു, അവനെന്തര തൂവീട എടുത്താക്കി അവനെ എന്തൊരു ചെയ്തു? ദൈവദൂത അടിച്ചു, പുളു പുളുത്ത് ചെത്തു, തുടി തുടിച്ച് അവൻ ചെത്തു. ഉസിയ രാജ ദേവാലയത്തിൽ രാജാവാവൻ, അവൻ എന്ത് ചെയ്തു? ദേവാലയത്തിലെ വന്നപ്പോ അവനെ എന്ത് ചെയ്തു? ദൈവം അവനെ അടിച്ചത് കൊണ്ട് നെറ്റിയിൽ കുഷ്ഠം കണ്ട് അവൻ അവിടെ നിന്ന് വളരെ ദുരിതമായി വേഗത്തിൽ അവൻ പുറത്തായി. അപ്പൊ ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. നല്ല ശ്രദ്ധിച്ചോളൂ. എന്നാൽ നമ്മുടെ കർത്താവ് ഇതിന് തകുതിയുണ്ടോ? യേശു താവീദിന്റെ ഗോത്രത്തിൽ നിന്ന് വന്നതുകൊണ്ട് അവൻ രാജാവിന്റെ സ്ഥാനം അവനുണ്ട്. പുരോഹിതനാകാൻ എങ്ങനെ പറ്റും? അതാ മോശയുടെ പ്രമാണത്തിൽ അനുസരിച്ചിരുന്നവൻ ചോദിച്ച ചോദിച്ചു. അതേക്കുറിച്ച് പൗലോസ് വളരെ വ്യക്തമായിട്ട് എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ പറയുന്നു. യൂദാ ഗോത്രത്തിൽ ആര് ജനിച്ചത്? നമ്മുടെ കർത്താവ് ജനിച്ചത് യൂദ ഗോത്രത്തിൽ. അപ്പോ ഇവ എങ്ങനെ ദൈവത്തിന് സേവ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. എന്നാൽ നോക്കണോ, വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ളതായ നിലയിൽ എന്റെ കർത്താവ് എന്ത് പറയുന്നെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ടിലും ഇരിക്കുന്നവൻ രണ്ടും ചെയ്യാൻ പറ്റത്തില്ല. യൂദാ ഗോത്രത്തിൽ ജനിച്ച യേശു എങ്ങനെ പുരോഹിതനാകാൻ പറ്റുമെന്ന് ഒരു ചോദ്യം. അതുകൊണ്ടാ മോശയ്ക്ക് മുന്നേ ദൈവം ഒരുത്തനെ ഏർപ്പെടുത്തി വെച്ചു, മെൽക്കീസേദെക്ക്. അല്ലേലൂയ. ആരംഭവും അവസാനമില്ലാതെ പുരോഹിതനും സാലേമിന്റെ രാജാവും ആകുന്ന മെൽക്കീസേദെക്കിനെ അവൻ എന്ത് ചെയ്തു? സൃഷ്ടിച്ചു വെച്ചിരുന്നു. ഇവന്റെ വായ അടയ്ക്കായി. അല്ലേലൂയ. ഇവരുടെ വായ അടയ്ക്കുവാൻ എടുത്തു വെച്ചു. അതുകൊണ്ടാണ് ഇവൻ മെൽക്കീസേദെക്കിൻ പ്രകാരം എന്നേക്കും പൗരോഹിത്വം പ്രാപിച്ചു. അല്ലേലൂയ. അല്ലേലൂയ. മരണത്താൽ നിലനിൽക്കാൻ പറ്റാത്ത മഹാപുരോഹിതൻ ഇവിടെ എഴുന്നേൽക്കുമ്പോൾ ഇവൻ എന്നേക്ക് നിലച്ചിരിക്കുന്ന മഹാപുരോഹിതന്റെ ദൈവം എഴുന്നേൽപ്പിച്ചു. അല്ലേലൂയ. അപ്പ യൂദാ ഗോത്രത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഇവൻ ആരാ? സമാധാനത്തിന്റെ രാജാ, നീതിയുടെ രാജാ. അല്ലേലൂയ. മനസ്സിലായാ? ഇപ്പൊ നിങ്ങൾക്ക് വിഷയം ശരിയാ? പിടികിട്ടിയോ? പിടികിട്ടിയോ? അതുപോലെ ഇവന്റെ അടുത്ത്. അപ്പ ഈ ദൈവം ന്യായപ്രമാണത്തിന്റെ മുറമെല്ലാവറ്റെയും മാറ്റി, കുപ്പായത്തെയും കയറും മാർപ്പതക്കം എല്ലാവറ്റെയും ഉറിഞ്ഞു കളഞ്ഞ് അവൻ പഴയതെല്ലാം മാറ്റി ഒരു പുതിയത് കൊണ്ടുവന്നു. എന്തരെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 1:6, നമ്മേ സ്നേഹിച്ചു തന്റെ പുണ്യ രക്തത്താൽ നമ്മളെ കളികി തന്റെ പിതാവായ ദൈവത്തിന്റെ മുന്നെ അർഹതയില്ലാതെ കിടന്ന് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി അവന്റെ സ്നേഹം എത്ര വലിയ. അല്ലേലൂയ, അല്ലേലൂയ. ഇന്നാരാ പുരോഹിതന്മാർ? അല്ലേലൂയ. നാം ഓരോരുത്തരും അവരെ ആരാധിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അല്ലേലൂയ. നാം ഓരോരുത്തരും അവന് സേവ ചെയ്യുവാൻ ഭാഗ്യം ദൈവം തന്നു. അല്ല, കൂത്തര പിതാക്കന്മാർ ലഭിക്കാതെ ഭാഗ്യം. നമ്മെ സ്നേഹിച്ചു തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളറ കളയി. അപ്പൊ പാപം പോയവൻ, പാപം കഴുകപ്പെട്ടവൻ മാത്രമേ ഈ ദൈവത്തിനെ സേവിക്കാൻ പറ്റും. അല്ലേലൂയ, അല്ലേലൂയ. മറ്റവന് ലോകത്തിന് സേവ ചെയ്യാം, മറ്റവന് എന്ത് ചെയ്യാം? ലോകത്തിന് സേവ ചെയ്യാം. അതുകൊണ്ട് ഈ ദൈവത്തെ സേവിപ്പാൻ, അവന് ദാസന്മാരാകുവാൻ തന്റെ സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങളറ കഴുകി പിതാവായ ദൈവത്തിന്റെ മുൻപ് നമ്മളെ പുരോഹിതന്മാരും രാജാക്കന്മാരും തീർത്തു. അപ്പോൾ ഇവിടെ ആ പദവിയിലേക്ക് നമ്മളെല്ലാരെയും ദൈവം വിളി, കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാമോ? അല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പായ്ക്ക് പദവിയെ പൊന്നുപിതാ നമുക്ക് തന്നു. അടുത്തെന്തരാ പറഞ്ഞ്? ഈ പദവിക്ക് ദൈവം നമ്മളെല്ലാരെയും പരമ വിളി വിളിച്ചിരിക്കുന്നു. ഏത് വിളി തന്നിരിക്കുന്നു? പരമ വിളി. നമുക്ക് വായിക്കാം യെശ്ര 1:2 യെശ്ര പ്രവചനം 1:2. ഈ വിളി ഈ ബാബിലോണിൽ കിടന്ന് നാം ഓർക്കുന്നു, ദൈവമേ നമ്മളെല്ലാം ഈ ബാബിലോന്റെ പോലെ ഈ പാപ ദേശത്തിൽ അടിമകളായി, പാപത്തിന്, ലോകത്തിന്, ജഡത്തിന്, സ്വയത്തിന്. ചില ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് അടിമയാ, ചില ഭാര്യമാരിന് സ്വാധീനമില്ല, ഭർത്താക്കന്മാരിന് അടിമയാ. ഇങ്ങനെയുള്ളതായ നിലയിൽ ഈ അടിമത്തനത്തിൽ നിന്ന് നാം ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവിന്റെ വിത്ത്, ദൈവവചനത്തിന്റെ വിത്തും ആത്മാവിന്റെ ജീവനിലും ഒന്ന് തളർത്തങ്ങൾ മാത്രമേ ഈ ദൈവത്തിന്റെ സേവ ചെയ്യാൻ പറ്റൂ. അല്ലേലൂയ, അല്ലേലൂയ. ഈ ജീവനുള്ള വിത്ത് പരിശുദ്ധാത്മാവിന്റെ ജീവൻ ഈ ജഡത്തിന്മേൽ, ഈ നിലത്തിന്മേൽ വിളുന്നെങ്കിൽ മാത്രമേ, തളർത്തങ്ങൾ മാത്രമേ ഈ ദൈവത്തിന്റെ ദാസനായി വരാൻ പറ്റും. അവിടെ എന്തൊരു ദൈവം വായിക്കണം വേഗം. കോരേശ് അരുളി ചെയ്ത് യെരുശലേമിൽ എന്റെ ദൈവത്തിന്റെ ആലയം കെട്ടാൻ ആര് പോകുമെന്ന് ചോദിച്ച ഉടനെ ഈ സെരുബാബേൽ, ഇതാ ഞാൻ പോകുന്നു, വിളി കേട്ട ഉടനെ അനുസരിക്കണം. അല്ലേലൂയ, അല്ലേലൂയ. വിളി കേട്ട ഉടനെ എന്ത് ചെയ്യണം? ഇന്ന് നമ്മുടെ ആൾക്കാരന് വിളി കിട്ടിയിട്ടില്ല കേട്ടോ. ചിലവരെല്ലാം പറയും, എന്നെ ദൈവം വിളിക്കേട്ട അപ്പ ഞാൻ പോകും. എപ്പോ പോകും? ഇവന്റെ കാലത്തിൽ കേൾക്കത്തില്ല വിളി. ഇവന്റെ കാലത്തില് എന്ത് ചെയ്യത്തില്ല? വിളിക്കേക്കത്തില്ല. നീ കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നു. അല്ലേലൂയ. നീ റെഡിയായോ? നിന്റെ ജഡത്തിന്റെ ആ മോഹത്തിന് നീ ചപ്പും ചവറും വാരി ചേർത്ത് വെച്ചുകൊണ്ട് അതിനു വേണ്ടി നിന്റെ ആയുസ് കഴിച്ചുകൊണ്ട് എനിക്ക് വിളി കിട്ടിയില്ല. ഇനി ആരെയാ വിളിക്കണം? പേര് ചൊല്ലി വിളിക്കുന്നവനാ നമ്മുടെ ദൈവം. അല്ലേലൂയ. പേര് പറഞ്ഞു വിളിക്കുന്നവനാ. ആ വിളി കേൾക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്ത് ചെയ്തു സെരുബാബേൽ? അവൻ വിളി കേട്ടു. വിളി കേട്ട് എന്ത് ചെയ്തു? അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ സമർപ്പിച്ചു. തന്നെ சமர்ப்பிச்சு சமர்ப்பிச்சு கொண்டு அடுத்த அவன் எந்த செய்ததானு அறியலாம். ஒன்னாவது வெளி கேட்ட உடனே எந்த செய்யணும், எந்த செய்யணும், சமர்ப்பிக்கணும். எத்தனை திருஷ்டாந்தம் நான் பரையணும், சமயம் இல்லாதது கொண்டு நிறுத்தணும். அல்லேலூயா. பலருன்னு வெளி கிட்டிட்டு வெளியே தள்ளி கொண்டு இவட வந்து ஆ நோக்கம் மாறியவரையெல்லாம் இந்த வலையான கேட்டோ. அல்லேலூயா. ஆத்மீயத்திலும் இல்ல, ஜடீகத்திலும் இல்ல, பௌதிகத்திலும் இல்ல, மனசிலாயா? சரீரத்திலும் இல்ல, சரீரத்திலும் சொஸ்தத இல்ல, பௌதிகத்திலும் அவன் எந்த பூஜ்யமா, ஆத்மீயத்திலும் சீரோயா. அப்போ விடாம பற்றதில்ல, தெய்வம் விடத்தில்ல. அதுகொண்டு பரம விழிக்கு கேட்ட உடனே நாம் எந்த செய்யணும், அனுசரிக்கணும். எகிப்தின்ற பொக்கிஷங்களும் எல்லாம் அதிகாரியா இருக்கிறதை விட அல்லேலூயா. தெய்வத்தின் ஜனத்தோடு கஷ்டம் அனுபவிக்கிறது எத்தனை பாக்கியம். வந்து இறங்கி புறப்பட்ட மோசைய இந்த பார்வன் குமாரத்தியோட மகன் என்ன ஒரு ஸ்தானம் அவன் உண்டாயிருந்தது. இப்ப அவன் எந்த உண்டாயிருந்தன்னு அறியாமா? அல்லேலூயா. பார்வன் தெய்வமா ஆட்டி. அல்லேலூயா. விட்டு இறங்கி நோக்கு. அல்லேலூயா. இவ்வளி கேட்டு இறங்கி நோக்கு, அதன் மகத்துவம் காணா. கேட்டோம் ஏழாம் கிளாஸ் படிச்சதா, ஒரு ஒரு தெம்மாடியிட ஒரு தெண்டியிட ஒரு பாலுவெட்டுக்காரன் யோக்கியதை போல இல்லாத கிடந்தவனா? அல்லேலூயா. இந்த கர்த்தாவை கண்டதும் சமர்ப்பிச்சு கொடுத்த அன்னு தொட்டு இன்னுவரையிலும் அவன் எனிக்கு மரியாயவன். அவன் சேவையை போல வலிய சேவை இவட ஒன்னும் இல்ல. அல்லேலூயா. என்ற ரோகத்தில் அவன் வைத்தியன், என்ற சாட்சியம். என்ற தரித்திரத்தில் அவர் ஐஸ்வர்ய சம்பன்னன். என்ற பேதமையில் அவன் மகா ஞானி. என்ற பலகீனத்தில் அவன் பலவான். அல்லேலூயா. இனி எந்த வேணும், பலன் வேணும். என்ற துக்கத்தில் என்ற ஆசுவாசம். அல்லேலூயா. அல்லேலூயா. இதை விட இனி எந்த வேணும்? இதா நம்மட தெய்வத்தை சேவிக்கிறது கொண்டு. கொலோசியர் 3:23 வாய்க்காம். இயேசுவினை சேவிக்கிறது கொண்டு அவகாசம் என்ன பிரதிபலம் என்ற கர்த்தாவ் தரும். இவடையும் தரும், நித்தியத்துல தரும். கேட்டோ, இவடையும் தரும், நித்தியத்திலும் தரும். ஒரு ஆறன் போய் ஆஸ்பத்திரியில சிசூஷிச்சா மணிக்கூறின் 30-35 கிட்டுமங்க. ஒரு லாயர் நீங்க அறியாமோ, இன்னும் இந்தியாவில் சுப்ரீம் கோர்ட்டில் ஒரு மணிக்கூறின் 1,00,000 வரை வேண்டது வரும் உண்டு. கேட்டோ, அல்லேலூயா. வருமா நீங்க சோத்ரம். அல்லேலூயா. இவடையும் ஓஜே சிம்சன்ட கேஸ் எல்லாம் எடுத்த ஆ வக்கீலின் ஃபீஸ் எல்லாம் ஞான் கேட்டாயிருந்து. கோஆபரேட்டிவ் லாயர்னு கிட்டுன ஃபீஸ் எல்லாம் நீ படிச்சு அதுன்னு சேவை செய்தா நினைக்கு இத்தனை கெட்டுவங்க. சொர்க்காதி சொர்க்கம் அண்டசர ஆசரங்களை சிருஷ்டிச்ச நீ தெய்வத்தை நீ சேவை செய்த அவன் எந்த தரும் ஓர்க்குண்டோ? அல்லேலூயா. அல்லேலூயா. ஓ, அதுன்னு விலை கொடுக்க பட்டுமோ? பறஞ்சு தீராத்த தானம். அல்லேலூயா. பறஞ்சு தீராத்த தானமா அவனுக்கு தருந்தது. அவகாசம் என்ன பிரதிபலம் ஈ லோகத்திலும் நித்தியத்திலும் உண்டென்னு கருதி அவனை சேவிக்கணும். அப்போ இவ்வளி கிட்ட உடனே எந்திரிச்சு அவன் தன்னை சமர்ப்பிச்சு. ரெண்டாவது அவன் செய்தது எஸ்ரா 3:2-5 வரை வாய்க்கலாம். எஸ்ரா பிரவஞ்சனம் 3:2-5 வரை. செருபாபேலும் எழுந்தேற்று அல்லேலூயா. இஸ்ரேலின் தெய்வத்தின் ஒரு யாக பீடம் வேணும். அல்லேலூயா. அல்லேலூயா. விழி கேட்டு புறப்பட்ட உடனே நீ எந்த செய்யணும்? யாக பீடம். ஈ பீடம் ஆத்தியம் பணிஞ்சிருக்கணும். அல்லேலூயா. அவிட போய் கல்லும் மண்ணிலும் கெட்டுனல்ல, ஆத்தியம் ஈ பீடம் பணியணும். பரிசுத்தாத்மாவின் வாசஸ்தலமாகிய சொந்த சரீரத்தை ஆத்தியம் எந்த செய்யணும்? பணியணும். இதுன்னு பணி செய்யாத அடுத்த இடத்துல போய் பணியா போய் ஆபத்தா? கேட்டோ, நீ இடர்ச்சையா உண்டாக்குனது. அல்லேலூயா. அது எந்த செய்யணும்? யாகபீடம் பணியணும், தெய்வத்தின் ஸ்துதி அர்ப்பிக்குவா, தெய்வத்தின் சன்னிதியில் தூபம் எப்போதும் போகுவா, சுகந்த வர்க்கம் அவன் எப்போதும் முகத்தில் முகருவான், ஸ்துதி எப்போதும் போய்கொண்டிருக்குவான், யாகபீடம் அணியும். அல்லேலூயா, அல்லேலூயா. அப்ப சிறு பாபேல் வெளி கேட்டது மாத்திரமல்ல, வெளிகேட்டு இறங்கியது மாத்திரமல்ல, அது எங்கன படியணும்? பிரமாணத்தின் படி படியணும். என்ற சுயம் போல பாரம்பரியப்படி படிஞ்சா போறா, இல்லோகத்தை கண்டு படிஞ்சா போறா. எவ்வளவு வரையணும்? எங்க எந்த வரைஞ்சிருக்கின்றது? மோசையோட நியாய பிரமாணத்தில் எழுதியிருக்கின்றது போல அவர் படிஞ்சு. அதா விஷயம், பிரமாணம் பாலிச்சு ஜீவிதம் சரியாக்கணும், பிரமாணத்தின் பிரகாரம் ஜீவிதம் ரைட் செய்யணும். அங்கே செய்தாலே ஸ்துதி தெய்வம் அங்கீகரிக்கும். அல்லேலூயா. நம்முடைய யாக வீடு அவர் எந்த செய்து பணிது, நியாயப்பிரமாணத்தின் பிரகாரம் யாக பீடம் பணிஞ்சு தெய்வத்தினு யாகம் அர்ப்பிச்சு. ரெண்டாமத்த விஷயம், மூணாமத்த விஷயம், ஆகாய் பிரவஜனம் ஒன்னாம் அத்தியாயத்தின் 12-14 வரை வாய்க்காம். தெய்வத்தின்റെ വാക്കിനെ ചെവിടുക്കുന്ന അനുഭവം ഉണ്ടായിരിക്കണം. അല്ലേലൂയാ, അല്ലേലൂയാ. മൂന്നാമത്തെ കാര്യം എന്താ? വിളികേട്ട് ഇറങ്ങണം, അടുത്ത ന്യായപ്രമാണത്തിൻ പ്രകാരം ജീവിതം പണിയപ്പെട്ട് അവന് യാഗം കളിക്കണം. യാഗം എന്താ? പുതിയ നിയമത്തിന്റെ യാഗം എന്താ? റോമ 12:1 എല്ലാരും പളഞ്ചൊല്ല, എല്ലാരുടെ പളഞ്ഞില്ല, വചനം വിടത്തില്ല കേട്ടോ. വചനത്തെ വൃതാവ എടുത്ത വചന ന്യായം വിധിക്കും. ആ വചനപ്രകാരം പണിയപ്പെട്ടിരിക്കണം. അല്ലേലൂയ. അടുത്തത് എന്ത് ചെയ്തിരിക്കണം? ദൈവത്തിന്റെ സത്യം കേട്ട് അനുസരിക്കണം, ദൈവത്തിന്റെ വാക്കിന് നീ ചെവി കൊടുക്കണം, ദൈവ ഉപദേശങ്ങളിൽ നീ ചെവി കൊടുക്കണം. അല്ലേലൂയ. ആത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ചെയ്യണം. അവരെന്ത് ചെയ്തു? ദൈവത്തിന്റെ വാക്ക് നീ എപ്പോഴും ചെവി ചായ്ക്കുന്നവരായിരുന്നു. അല്ലേലൂയ. അപ്പോ അങ്ങനെ ഉള്ളതായ അനുഭവം ഇന്നുണ്ടോ? ഇന്നുണ്ടോ? എവിടെ ചെന്നാൽ ഇന്ന് ദൈവ പ്രമാണത്തിനും വചനത്തിനും അപ്പോ എതിർപ്പ്. അതുകൊണ്ടാ ഈ സഭയിൽ 3 കൂട്ടരുണ്ട് കേട്ടോ. എത്ര പേരുണ്ട്? 3 കൂട്ടരുണ്ട്. നല്ല ശ്രദ്ധിച്ചോളണം, ഏത് കൂട്ടത്തിലാണ് നാമെന്ന് ശരിയാ കണ്ടുപിടിക്കണം. 1, ആത്മീകൻ. അവൻ എപ്പോഴും ദൈവത്തിന്റെ വചനത്തിന് വിറച്ച് നടുങ്ങി അതുപോലെ ചെയ്യുവാൻ തന്നെ സമർപ്പിച്ച് ദൈവസത്വം കേട്ട അതിൽ പടിപടി പടിയാ വളർന്നുകൊണ്ടേയിരിക്കും, തിളിർത്തുകൊണ്ടേയിരിക്കും. അല്ലേലൂയാ. മറ്റത് ആരെന്നറിയാമോ? ആരാ? ജന്മ സ്വഭാവമുള്ള പ്രാകൃതിക മനുഷ്യൻ. ഇവൻ എന്ത്? ആത്മീയ ഇവന് പ്രാന്ത് പിടിച്ചതായിരിക്കും. ആത്മീയ ഇവന് എന്തരാ? ഇവന്റെ പ്രാന്ത. ഇവൻ ഭാര്യയുടെ ഇഷ്ടം ചെയ്യണം, അമ്മാവി അമ്മയുടെ ഇഷ്ടം ചെയ്യണം, അമ്മാവി അപ്പന്റെ ഇഷ്ടം ചെയ്യണം, മക്കളെ ഇഷ്ടം ചെയ്യണം. ഇവൻ ആത്മീയ കാര്യം എപ്പോഴും കേട്ടാലും ഇവൻ എന്താ? വട്ടുപിടിച്ച് ഇവന് പ്രാന്തായിരിക്കും. ഇവൻ പ്രാകൃതിക മനുഷ്യ, ജന്മ സ്വഭാവം എന്നാ തമിഴിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെന്തരാ? ജന്മ സ്വഭാവമുള്ള മനുഷ്യൻ ആത്മീയത്തെ എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല, അതിന് കീഴ്പ്പെടത്തില്ല, അതോട് ഇവൻ എപ്പോഴും മത്സരിച്ചു കൊണ്ടിരിക്കും. ഇവനാ ജന്മ സ്വഭാവമുള്ള മനുഷ്യൻ ആവിക്കുരിയ വേള ഏറ്റുകൊള്ളാൻ ആത്മവ്യവസ്ഥയിൽ കാണിച്ച അതെന്തും ചെയ്യത്തില്ല, അവൻ അംഗീകരിക്കത്തില്ല. അതിനോട് ഇവൻ വാദിട്ടുകൊണ്ട് ഇവൻ ഇത്ര ജന്മ സ്വഭാവം ഉണ്ടില്ല, ഇവൻ അവിടെ നിന്നും ഇവിടെ നിന്നും ഒരു വചനം പറയുമ്പോൾ മറ്റു 2 എണ്ണത്തെ എടുക്കും. എപ്പോഴും അവിടെ കുഴപ്പം കലക്കം, ഈ കുളം കലക്കുന്ന പരിപാടിയായി ഇവൻ ചെയ്തുകൊണ്ടിരിക്കും. അടുത്തതാര് ജഡീകൻ. ഇവ അടിക്കും, ഇവ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അടിക്കുകയും ചെയ്യും. ഇവൻ സഭയിൽ എല്ലാ തുർ ഇതുവളവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നോക്കണം, എത്ര പേരുണ്ട്? 3 പേര്. നമ്മൾ ഏതെല്ലായിരിക്കണം? ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ചെയ്യുന്ന, ദൈവസത്വം കേട്ട് അനുസരിക്കുന്ന. ദൈവസത്വം കേട്ട് ആരനുസരിക്കുമെന്ന് അറിയാം? ആദ്യം ദൈവത്തിന്റെ വാക്ക് കേട്ട ഉടനെ വീരന്മാരായ തൂതന്മാർ ദൈവത്തിന്റെ വചനം കേട്ട ഉടനെ എന്ത് ചെയ്യുന്നു? വിറയ്ക്കുന്നു, കേട്ടോ. അല്ലേലൂയ. എപ്പോഴാ ദൈവത്തിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് കേൾക്കും, അതങ്ങനെ നിവർത്തിക്കാൻ തൂതന്മാർ എപ്പോഴും അറ്റൻഷനിൽ നിൽക്കുന്ന നോക്കണം. ഒരു രാജാവിന്റെ അടുക്ക ഒരുത്തൻ നിൽക്കുന്ന ഈ രാജാവ് ഒന്ന് പറഞ്ഞ ഉടനെ അതെന്ത് ചെയ്യും? എന്ത് ചെയ്യും? അനുസരിച്ചില്ലെങ്കിൽ കളത്തിൽ വാളാ. എന്തരാ വിളുന്നത്? അല്ലേലൂയ. അപ്പൊ സ്വർഗത്തിലെ ദൈവം പറയുമ്പോൾ നാം എന്ത് ചെയ്യണം? അനുസരണമുള്ളവരായിരിക്കണം. അവരെപ്പോഴും ദൈവത്തിന്റെ വാക്ക് കേട്ട് അതിൽ പ്രകാരം അനുസരിക്കുന്നവനായിരുന്നു എസ്ര 4:2-6. അപ്പോ ആദ്യം എന്ത് ചെയ്യണേ? എന്നെ ശ്രദ്ധിച്ചോളെ. ദൈവത്തിന്റെ വിളി, രണ്ടാമത്തത് യാഗപീഠം, മൂന്നാമത് ദൈവത്തിന് ചെവി കൊടുക്കുന്ന അനുഭവം, നാലാമത് ഇവിടെ വായിക്കാം. എസ്ര 4:2-6 വരെ വായിക്കാം. കണ്ട ഇവിടെ ഇപ്പൊ കുഴപ്പം പറ്റുന്നത് എന്തരാ? ഇവര് പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ പണിയെ തകർക്കാൻ വേണ്ടി ഒരു കൂട്ടം അകത്ത് വരും. ഇവര് നുളഞ്ഞേറ്റ് കാരണം ഇവരാര് വിളിക്കുന്നവരല്ല, കേട്ടോ, ആരും വിളിച്ച് വരുത്തുന്നവരല്ല. ഇവരാരാ? നുളഞ്ഞു ഏറി ഇതിന്റെ ഇടയിൽ വരും. അത് യൂത ലേഖനം വായിക്കുമ്പോ നമുക്ക് ശരിയ മനസ്സിലാകും. ഞാൻ അവിടെ പോകുന്നില്ല. ഈ യൂത പൊതുവായ രക്ഷയെ കുറിച്ച് എഴുതുവാൻ മനസ്സുള്ളവനായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവനെ സ്റ്റാപ്പ് ചെയ്തു. എന്താ രക്ഷയെ കുറിച്ച് മത്തായി മാർക്ക് ലൂക്ക യോഹന്നാന് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യ? അവിടെ സ്റ്റാപ്പ് ചെയ്. നീ ഒരു കാര്യം ചെയ്, വിശുദ്ധന്മാർ ഒരിക്കൽ ഏൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി ധൈര്യമായി നീ പോരാടണമെന്ന് എഴുതുക, ഉണർത്തുക. അല്ലേലൂയ, അല്ലേലൂയ. മനസ്സിലായോ? മനസ്സിലായോ? അങ്ങനെ ദൈവം പരിശുദ്ധ ആത്മാവ് ഇവന്റെ പ്യാനായെ പിടിച്ച് നിർത്തി വെച്ചുകൊണ്ട് വിശുദ്ധന്മാരിന് ഒരിക്കൽ ഏൽപ്പിച്ച് വിശ്വാസത്തിന് വേണ്ടി ധൈര്യമായി പോരാടുന്ന വിധം അവിടെ എഴുതി വെച്ചു. അതുകൊണ്ട് അവിടെ മൂന്ന് നാലോട്ട് വരുമ്പോ പറയുന്നു, കുറുക്കു വഴിയായി ഏറിയ കള്ളന്മാർ, കുറുക്കു വഴിയായി ഏറിയ കള്ളന്മാർ ഇങ്ങനെ വരും. വരുമ്പോ അവരെന്ത് പറയുന്നു? ഞങ്ങളും ദൈവത്തിന് ആരാധിക്കുന്നു, ഞങ്ങളും ദൈവത്തിന്റെ സാക്ഷികളാ, ഞങ്ങളും ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു? പ്രവർത്തിക്കാം, നിങ്ങളോട് ചേർന്ന് വായിക്കണം. ഞങ്ങൾ അന്വേഷിക്കുക, ഞങ്ങളുടെ അവിടെയും കൂടി വരവുണ്ട്, അവിടെയും ബൈബിൾ സ്റ്റഡി ഉണ്ട്, അവിടെയും കാത്തിരിപ്പുണ്ട്, അവിടെയും ഉണർവ് യോഗമുണ്ട്, അവിടെയും രോഗശാന്തി കൂട്ടമുണ്ട്. കണ്ട, ഞങ്ങളിവിടെ ആദ്യം ഒന്ന് കൂടി വരവ് ഉണ്ടാക്കിയവരാ. എന്തെല്ലാ പരിപാടികളാ ഇവിടെ. കണ്ട, ഇന്ന് നടക്കുന്ന വള്ളി പുള്ളിയോ മാറ്റമുണ്ടാ, മാറ്റമുണ്ടാ. അവനെ ഞാനിവിടെ കൊണ്ടുവന്നതാ. ഇതെല്ലാമല്ല വിഷയം. അടുത്ത് അല്ലേലൂയ. ഉണ്ടാ ഇവിടെ, ഇവിടെ ഉണ്ടാ, കോംപ്രമൈസ് ഇല്ല, കേട്ടോ. അല്ലേലൂയ. ഇവിടെ എന്തുമില്ല, ഇല്ല. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾക്ക് പണിയാ. നിങ്ങളുടെ കാര്യം നോക്കിക്കോ, ലോകത്തോട് ഉറവ് കൊള്ളരുത്. അല്ലേലൂയ, അല്ലേലൂയ. ലോകമെല്ലാം പോട്ട്, നീ അതിൽ ശ്രദ്ധ വയ്ക്കുന്ന അനുസരിക്കുന്ന ഒരുത്തം ഉണ്ടെങ്കിൽ അവനെ ശ്രദ്ധിച്ചോളും. അല്ലേലൂയ. അനുസരിച്ചവൻ ആരാ? എന്റെ യേശു ക്രൂസിന്റെ മരണത്തോളം തന്നെ താഴ്ത്തി അനുസരിച്ച ആ പ്രാണപ്രിയരെ നോക്കുമ്പോൾ അല്ലേലൂയ നമുക്ക് അനുസരണം ഉണ്ടാകും, കേട്ടോ. അല്ലേലൂയ. ലംഘിച്ചു ലോകം മുഴുവനും പാപത്തിൽ കീഴടക്കിയ ആദാമയോ അവന്റെ കൂട്ടത്തെ നീ നോക്കരുത്. അല്ലേലൂയ. ഒട്ടാ നീ നശിച്ചു പോകും. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ഭൂരിപക്ഷമല്ല നീ നോക്കേണ്ടത്, ദൈവജനത്തോട് നിൽക്കുന്ന ഭൂരിപക്ഷം. അല്ലേലൂയ. അതുകൊണ്ടാ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ ഇവര് പറയുന്നു ഞങ്ങളും ചേർന്ന് കലാത്തിയ ലേഖനം 2:5 കൂടെ ഒന്ന് വായിക്കാം, പുതിയ നിയമത്തിൽ വല്ല ഉപദേശം ഉണ്ടാന്ന് നോക്കാം. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടിയതിന് കണ്ട ഒരു നാളികൻ നയന്തര കണ്ണടച്ച് തുറക്കുന്നതാ. ഒരു നാളികൻ ഒരു സെക്കൻഡ് പോലും ഞങ്ങൾ എന്ത് ചെയ്തില്ല, വളങ്ങി കൊടുക്കരുത്. അല്ലേലൂയ, അല്ലേലൂയ. സത്യം ഞാൻ പറഞ്ഞതുകൊണ്ട് ശത്രു ആയോ? ഇടാ ദൈവം എനിക്ക് അനുകൂലം, ആരാ ശത്രു? അല്ലേലൂയ. ദൈവം ശത്രുവായ നീ ഇവിടെ ഏത് നേടിയാലും ശൂന്യമാ. അല്ലേലൂയ. ദൈവത്തിന് ശത്രുവാകാതെ ദൈവത്തിന് നീ എന്തരാകണം? മിത്രുവായി ദൈവത്തിന്റെ പക്ഷത്തിൽ നിൽക്കുമെങ്കിൽ എന്തോ ഒരു ഭാഗ്യം. അല്ലേലൂയ. ഇവിടെ ആരും ശത്രു ആയിക്കട്ടെ. അല്ലേലൂയ. യേശുവിന്റെ പക്ഷത്തിൽ നിൽക്കുന്നവരായി കാണപ്പെടണം. സുവിശേഷത്തിന്റെ സത്യം നിലനിൽക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഒരു നാളിക പോലും എന്ത് ചെയ്തിട്ടില്ല, വളങ്ങി കൊടുത്തിട്ടില്ല. സ്റ്റേഡാ നിൽക്കണം. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ കെട്ടും, ഞങ്ങൾ പഠിക്കും, ഞങ്ങൾ ചെയ്യും. അല്ലേലൂയ, അല്ലേലൂയ. അങ്ങനെ ഉള്ളതായ തീരുമാനത്തോടെ നിന്നവനാ ഏപ്പിയേല് മകനാകിയ സെരുബാബേൽ. അല്ലേലൂയ. നമ്മളെപ്പോലെ ഒരു അടിമത്തനത്തിൽ കാണപ്പെട്ട ആ യുവനക്കാരൻ ഈ തീരുമാനത്തോടെ കെട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഇവന് ഒരുപാട് പ്രതികൂലം വന്നു. എന്തൊരു അങ്ങനെ കെട്ടരുത്, ഞങ്ങളെ തടുക്കും, തേയം കാട്ടി എല്ലാം ചെയ്തു. എന്റെ ദൈവത്തിന്റെ വാക്ക് കേട്ട് അവൻ കെട്ടി തുടങ്ങിയ പണി തീർത്തു. തുടങ്ങിയ പണി അവൻ തീർത്തു. അല്ലേലൂയ. അയച്ചവന്റെ പണി എന്റെ കർത്താവ് തീർത്തു. അയച്ചവന്റെ പണി തീർത്ത ഉടനെ അവൻ അക്കരേക്ക് പോയി. പിതാവേ, നീ ചെയ്ത എല്ലാവറ്റെയും ഞാൻ ചെയ്ത് തീർത്തു. ഇതാ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നു. അല്ലേലൂയ. പണി തീരുമ്പോ പിന്നെ ഇവിടെ ആരെയും വയ്ക്കത്തില്ല കേട്ടോ. അല്ലേലൂയ, അല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ തന്റെ വേല തികച്ചു പോയി. അല്ലേലൂയ. എന്റെ പിതാവ് ഒന്നാമതവനായി സ്വർഗത്തിലേ പോയി. അല്ലേലൂയ. അവന്റെ കാൽ ചുവടില്ലാതെ വേറെ ഒരു മാർഗമില്ല കേട്ടോ. അല്ലേലൂയ. എന്നെ അയച്ചവന്റെ പണി ഞാൻ വേല തികച്ച് ഞാനിപ്പോൾ ഇതാ നിന്റെ അടുക്കിലേക്ക് വന്നു. യെസ്ര 6:14 വാക്യം 5-ാമത്തെ കാര്യം. തീർത്തു, പണി തീർത്തു. ലേലൂയ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വാക്കുതത്വം നമുക്കുണ്ട്, പ്രവചനം നമുക്കുണ്ട്, ആലോചനകളുണ്ട്, എച്ചരിപ്പുണ്ട്, ശിക്ഷിക്കുന്ന വചനമുണ്ട്. ലേലൂയ, ലേലൂയ. ഇത് ശ്രവിച്ച് നീ വേല ചെയ്യുവാണെങ്കിൽ നിന്റെ വേല തീർക്കും. ലേലൂയ, ലേലൂയ. നമ്മുടെ പണി തീർക്കുമ്പോ കർത്താവ് അവന്റെ പൊന്ന് രാജ്യത്തിൽ അവന്റെ കരങ്ങളിൽ നമ്മളെ മുദ്രമോദരമായിട്ട് വയ്ക്കും. അല്ലേലൂയ. എന്റെ ദാസനായ സെരുബാബേലെ, ഞാൻ നിന്നെ എന്ത് ചെയ്യും? മുദ്രമോദരമായിട്ട് വയ്ക്കും. നമുക്ക് 63 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നീ ഉന്നതമായ ദൈവത്തിന്റെ കരങ്ങളിൽ അലങ്കാരമായ കിരീടവും രാജമുടിയുമായി വയ്ക്കും. അല്ലേലൂയ. കണ്ട, ഇപ്പൊ നിന്ന് ആരാ വെച്ച്? ഇവിടെ ദാസനാ വെച്ച്. ഇപ്പൊ എന്റെ ദൈവം അവന്റെ തലയിൽ കിരീടമായിട്ട് രാജമുടി. രാജമുടി എവിടെ വയ്ക്കും? തലയിൽ. കണ്ടാ, ദൈവം നമ്മളെ ഹാണർ ചെയ്ത് മഹത്വപ്പെടുത്തി. ഈ മലിനം പോലെ ഈ അല്പ ആയുസിൽ എന്റെ ദൈവത്തിനെ സേവിക്കുന്നെങ്കിൽ അവൻ എന്നെ എങ്ങനെ വയ്ക്കും? രാജമുടിയുമാ വയ്ക്കും. യെരേമ്യാവിടെ പുലമ്പൽ വിലാപങ്ങളുടെ പുസ്തകം 5:15 വാക്യം ഒന്ന് വായിക്കാം. എങ്ങനെ വച്ചവരാ ഒരു കാലത്തിൽ ദൈവം, ഇപ്പൊ എന്ത് ചെയ്തു? കിരീടം പോയി. ഇപ്പൊ തലയിൽ നിന്ന് എന്ത് ചെയ്തു? കിരീടം പോയി. കിരീടം പോയ പിന്നീട് കിരീടം ഇരിക്കുമ്പോ എന്താ കിരീടം? എന്താ എന്താ നിങ്ങൾക്കറിയാമോ? അധികാരം. ഉത്തരമോദരത്തിൽ എന്തിരിക്കുന്നു? അധികാരം. അടുത്തത് എന്തിരിക്കുന്നു? ഒരു റെസ്പെക്ട്, മറ്റവനെ കീഴ്പ്പെടുത്തുന്ന எல்லா நிலையும் இம்முத்திர மோதத்தினும் கிரியிடத்தினும் உண்டு. இப்ப எந்த செய்து தெய்வம் இங்கே வச்சிருக்கிற குறைச்ச காலம் கிருப நஷ்டப்பட்டு சோறி போய் எல்லாம் நட்டு பட்டு போய் இப்ப எந்த ஒரு பலன் இல்லாதாயி எந்த செய்து கிரீடம் போய் அது சந்தோஷம் போய் எந்த போய் சந்தோஷம் போய் என்ன பாடா சந்தோஷமே சந்தோஷமே எவட போய் ஜீவம் போய் எந்த திசையமே தெய்வத்தின் சேகோ ஜீவம் இல்லல்லோ அல்லேலூயா எந்த வாய்க்கணும் ஆ வாய்க்கு வேகம் இருதய சந்தோஷம் இல்லாதாய் இப்ப எந்த தேவசன்னிதியில் வந்தா எந்தா எவடா தெய்வத்தின் மக்கள் எங்கே இருந்து தெய்வசன்னிதியில் அவர் நிறுத்தம் செய்து தெய்வம் செய்த நன்மைகளை ஓர்த்து தெய்வம் சத்ருவின் கையில் விடுவிச்சதை ஓர்த்து அல்லேலூயா நின்ன தொடர்ந்து வந்த சத்ருவ செங்கடல் முக்கி இனி ஆ சத்ருவ காலத்தில் காணத்தில் அதை ஓர்த்து எந்த செய்து நிறுத்தம் செய்த ஜனம் இப்ப எந்த உறக்கமா ஆராதனைக்கு மாத்திரம் போவான் சமயம் இல்ல இங்கன தெய்வ சன்னதியில் வருவாள் பிசாசு பல வேலைகளை தரும் கேட்டோம் லேலுயா சிலவரெல்லாம் வெள்ளியாச்சே தொடங்கும் ரோகம் ஞாயிறாச்ச சபா ஆராதனை தீருந்தது வர மனசிலாயோ இங்கன எல்லாம் உள்ள பரிபாடிகள் உண்டு அதுகொண்டு இவட பறஞ்சு என் ஹிருதய சந்தோஷம் போய் அடுத்து போயல்லோ ഞങ്ങളുടെ അവിടെ ഈ കേരളത്തിന് അരി കടത്തും ചെക്ക് പോസ്റ്റ് ഉണ്ട് പറക്കും പടയെന്ന് ജീപ്പിൽ പോലീസ് വരും ഇത് ഇവർ വന്ന് അവരെ എല്ലാം അടിച്ചു പിടിച്ച് ചാക്കെല്ലാം പറിച്ച് അവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലിയെല്ലാം വേണ്ടി കൊണ്ടുപോകും ഇതെ കണ്ടുകൊണ്ട് പാണ്ടി നാട്ടിൽ നിന്ന് അഞ്ചാറ് പേര് പോലീസിന്റെ ഡ്രസ്സും ധരിച്ച് കാക്കി ചട്ടയും ഇട്ടുകൊണ്ട് ഇവന്മാർ വന്ന് ഈ പാവപ്പെട്ട അരി കൊണ്ടുപോകുന്നവരെ കാണുമ്പോൾ ഒരു പീസിലടിക്കും അവരെന്ത് ചെയ്യും പോലീസ് വന്നെന്ന് പറഞ്ഞ് അരിയെല്ലാം ഇട്ട് കൊണ്ടുപോകണം ഇങ്ങനെ പല കുറച്ച് കാലമെല്ലാം നടക്കും കുറച്ച് കാലം പണി ഒരിക്ക അഞ്ചാറ് പേര് നല്ല പേനാക്കത്തി നൂത്ത് സൈക്കിളിൽ അരിയും വെച്ചുകൊണ്ട് വന്ന് ഇവന്മാര് ഓടി പേടിച്ച് കുത്തി കുത്തി പോലീസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്തരല്ല ഇവന് ഇവന് എന്തരല്ല അധികാരമില്ല കേട്ടോ വേഷധാരികളാ അല്ലേലൂയാ ദൈവത്തിന്റെ ദാസന്മാരുടെ വേഷം എടുത്ത കുറച്ച് പേര് ഇവിടെ ഉണ്ടല്ലോ കേട്ടോ കുപ്പായിട്ടാലും ശരി അങ്ങിയിട്ടാലും ശരി ജിപ്പായിട്ടാലും ശരി വേഷം എല്ലാം വെളിപ്പെടുത്തും ദൈവം എന്റെ ദാസനും എനിക്ക് ജോലി ചെയ്യാത്തവനുള്ള വ്യത്യാസം ഇവിടെയും കാട്ടും അവിടെയും കാട്ടും അല്ലേലൂയ അതുകൊണ്ട് നമ്മുടെ വിളി നമ്മളെ സമർപ്പണം അവന്റെ സത്വം കേട്ട് യാഗപീഠം പണിഞ്ഞ് ദൈവത്തെ ചെലുത്ത വേണ്ടിയ കനവും മഹിമയും കൊടുത്ത് അല്ലേലൂയ നമ്മുടെ വേല തികച്ച് അപ്പന്റെ കരത്തിൽ രാജകുടിയും ക്രീഡവും മുത്തരവും മോദമായിരിക്കുക ദൈവം നമുക്ക് ഭാഗ്യം നൽകുമാറാട്ടെ.